അധ്യായം 24, പേജ് 153. കാപ്പ് കലക്ക്. നീലപ്പൊന്മ, കൊച്ചു വരൽമീൻ, കലക്കവെള്ളം, കുഞ്ഞിച്ചെമ്മീൻ, പോക്കാൻ തവള, പൊക്രോം പെക്രോം പെക്രോം. വായിൽ വന്നതും വഴിയിൽ കണ്ടതുമൊക്കെ അങ്ങനെ പാട്ടാക്കി നീട്ടിപ്പാടിക്കൊണ്ട് കുഞ്ഞിമാധവമ്മയുടെ പൊക്കാളിപ്പാടത്തേക്ക് ചെമ്മീൻ കക്കാൻ പോവുകയാണ് ബാജി. അവൻ്റെ തലയിൽ വട്ടത്തിലുള്ള വലിയൊരു പായത്തൊപ്പിയുണ്ട്. അതിൽ കൊള്ളുന്ന മീനെ വേണ്ടു ഒരു കൂട്ടാനുള്ളത്. അതിലൊരു തെറ്റില്ല, ബാജി പാടി, അതിലൊരു ശരിയുണ്ട്. ശരി ഇതാണ്, ചെമ്മീൻകെട്ടിൻ്റെ കോൺട്രാക്ടർ കൊമ്പൻ ജോയ് ഭയങ്കര അർക്കീസാകുന്നു. പൊക്കാളി നിലങ്ങൾ കോൺട്രാക്റ്റ് എടുക്കുന്നവർ വല്ലപ്പോഴുമൊക്കെ കുട്ടികൾക്ക് ഒരു പിടി മീൻ കൊടുക്കാറുണ്ട്. ഇയാൾ പക്ഷേ ചെമ്മീൻകെട്ടിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കില്ല. പോട പോടാ, കൊമ്പൻ ജോയ് കൊമ്പുകുലുക്കി പാഞ്ഞു വരും. ബാജിയുടെ കയ്യിൽ ഒരു വടിയുമുണ്ട്. ഇടയ്ക്ക് അതും കുത്തിപ്പിടിച്ച് ഊക്കിലൊരു ചാട്ടം ചാടും. കുറേ ദൂരം അതുകൊണ്ട് ലാഭിക്കാം എന്നവൻ കരുതുന്നു. ചിലപ്പോൾ മനഃപൂർവ്വം വെള്ളത്തിലേക്ക് പ്ലക്കയെന്ന് വീഴും. കക്കാൻ പോകുന്നതിൻ്റെ ഉത്സാഹം അവനെക്കൊണ്ട് പലവിധ കസർത്തുകളും ചെയ്യിക്കുന്നുണ്ട്. സിദ്ധുവിൻ്റെ വീടിനടുത്തെത്തിയപ്പോൾ അവനെ കൂടി വിളിച്ചാലോ എന്ന് ബാജി ആലോചിച്ചു. ആലോചിച്ചപ്പോൾ തന്നെ അവന് ചിരിയും വന്നു. കക്കാനാണെന്ന് കേട്ടാൽ സിദ്ധുവിൻ്റെ മുഖം പ്രേതത്തെ കണ്ട പോലെ പേടിച്ചു വെടുക്കും. അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, സിദ്ധു ഉപദേശിക്കും. വെറുതെ എന്തിനാണ് അവൻ്റെ ഉപദേശം കേട്ട് മനസ്സ് മാറ്റുന്നത്? ഇന്നലെ ബാജി കുടംപുളി മരത്തിൽ നിന്ന് പഴുത്ത കുറേ കായകൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് കുടംപുളിയിട്ട് വറ്റിച്ച ചെമ്മീൻ കറി കൂട്ടിയേ തീരൂ. കൊമ്പൻ ജോയുടെ ചെമ്മീൻ കെട്ടില് മറ്റന്നാൾ കാപ്പുകലക്കാണ്. അതിൻ്റെ ധൈര്യവുമുണ്ട് ബാജിക്ക്. ആരെങ്കിലും അഥവാ അവനെ പിടിച്ചു നിർത്തിയാൽ അവൻ ചോദിക്കും, അടിയും പൊടിയും ആയില്ലേ ചേട്ടാ, മറ്റന്നാൾ തൊട്ട് കെട്ട് കലക്കല്ലേ? അതുകൊണ്ട് അവർ അവനെ വിടുമോ എന്നൊന്നും അറിയില്ല. കേസ് ആദിയിലുള്ളവരും കൊമ്പൻ ജോയിയുടെ ആൾക്കാരും തമ്മിലുള്ള അടികലശലിൽ എത്താതിരുന്നാൽ ഭാഗ്യം. എത്തിയാലും ബാജിക്ക് പേടിയില്ല. പൊന്മണിയേട്ടൻ ബാജിയുടെ ഭാഗത്തെ നിൽക്കൂ. നിങ്ങൾ കോൺട്രാക്റ്റ് എടുത്തു, ശരി തന്നെ. പക്ഷേ നിലം ഞങ്ങളെയാ, അത് മറക്കണ്ട. നിങ്ങൾ ചെലവാക്കിയ കാശിൻ്റെ പത്തിരട്ടി ലാഭം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളും ചെമ്മീൻ കെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ളതാ. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കോൺട്രാക്റ്റിന് തരുന്നു ഞങ്ങളുടെ ഗതികേട്. എന്നിട്ട് ബാജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാചകം കൂടി പൊന്മണിയേട്ടൻ പറയും. ഞങ്ങളുടെ ബാജിക്കും അവൻ്റെ മാതിരി ഇളക്കടാങ്ങക്കും കാരണവന്മാരെ തൊട്ട് ഞങ്ങളെല്ലാവരും രാവ് പകൽ എല്ല് വെള്ളാക്കി പണിയെടുത്ത് പദം വരുത്തി ഇട്ടിരിക്കുന്ന നില. ഇതിലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ലാഭമുണ്ടാക്കാൻ പറ്റും? നിങ്ങളിതിൽ നിന്ന് ലാഭമുണ്ടാക്കുമ്പോൾ ഒരു കൂട്ടാനുള്ള മീൻ ബാജിക്ക് കൊടുത്തേ പറ്റൂ. പറയുമ്പോഴല്ല, കണ്ടത്തിൽ ചവിട്ടുമ്പോഴാണ് പദം എന്ന് പറഞ്ഞാലേ എന്താണറിയുക. ഐ റിപ്പീറ്റ്, പറയുമ്പോഴല്ല, കണ്ടത്തിൽ ചവിട്ടുമ്പോഴാണ് പദം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുക. കല്ലും കരടും നാരും വേരുമില്ലാതെ മണ്ണും വെള്ളവും കണ്ണീരും വിയർപ്പും അരഞ്ഞലിഞ്ഞൊന്നായി പതുപതാന്ന് കിടക്കുന്ന നിലം. കാലുവെച്ചാൽ കുളിരാർന്ന ഒരു മിനുമിനുപ്പോടെ അങ്ങ് താഴ്ന്നു പോകും. അകത്ത് ഇളം ചൂടാണ്. കാല് വലിച്ചെടുത്ത് വീണ്ടും വീണ്ടും ചവിട്ടി നടക്കുമ്പോൾ മേലാകെ കോരിയേറ്റുന്നത് പോലെ തോന്നും. ബാജിയുടെ അത്ഭുതം വേറൊന്നാണ്. എങ്ങനെയാണ് ഈ നിലത്ത് ഒരു മണി വിത്തിട്ടാൽ കതിരിന്മേൽ 100 മണി ഉണ്ടാവുന്നത്? ഒരു ചെമ്മീൻ കുഞ്ഞിനിട്ടാൽ 100 മുഴുത്ത ചെമ്മീനുകളായി തിരികെ കിട്ടുന്നത്? ഇതിൻ്റെയൊക്കെ അത്ഭുതങ്ങൾ മണ്ണിനടിയിലാണ്. അപ്പോൾ അവന് ഒരു മണ്ണിരയെപ്പോലെ നുഴഞ്ഞിറങ്ങി മണ്ണിൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ തോന്നും. നേരം ഇപ്പോഴും നല്ല പോലെ വെളുത്തിട്ടില്ല. തണുത്ത സുന്ദരമായ കാറ്റ്. ബാജി അവൻ്റെ പായത്തൊപ്പി വടിയുടെ അറ്റത്ത് വെച്ച് കറക്കി. അത് പമ്പരം പോലെ കറങ്ങി. അവനും കൂടെ കറങ്ങി. മീനെ മീനെ ചെമ്മീനെ, ചാടിത്തുള്ളണ ചാട്ടെല്ലാം എൻ്റെ വലയിലേക്ക് അയക്കൂ. കറങ്ങി മതിയായപ്പോൾ തൊപ്പി പിന്നെയും തലയിൽ വെച്ച് വടി നിലത്ത് കുത്തി ഊക്കിലൊരു ചാട്ടം ചാടി. അതാ ബാജി കൊമ്പൻ ജോയിയുടെ ചെമ്മീൻ കെട്ടിന്മേൽ. അഭിമാനത്തോടെ അവൻ ചുറ്റും നോക്കി. പക്ഷേ ഞെട്ടിക്കുന്നൊരു കാഴ്ച കണ്ട് അവൻ പകച്ചു നിന്നു. വെള്ളത്തിലും വരമ്പിലുമായി ചത്തുകിടക്കുന്ന അനേകം വെള്ളക്കൊക്കുകൾ പിന്നിക്കീറിയ മേഘകഷ്ണങ്ങൾ പോലെ. അടുത്തെവിടെയോ വെടിവെപ്പുകാരുണ്ട്. ബാജി പേടിയോടെ ചുറ്റും നോക്കി. കാടിനു മീതെ കൊമ്പുകുലുക്കി ഉയർന്നു വരുന്ന ഭയങ്കരമായ ഒരു കാർമേഘമല്ലാതെ അവൻ മറ്റൊന്നും കണ്ടില്ല. കാട്ടിൽ മറഞ്ഞിരുന്നാവും വെടിവെക്കുന്നത്. ലൈസൻസുള്ള തോക്കും കൊണ്ട് കാറിലും ജീപ്പിലുമായി ഒരുപാട് പേർ പാലം കടന്നു വരുന്നുണ്ട്. ആരും അറിയില്ല അവരുടെ വരവ്. വെടിയൊച്ച കേട്ട് പൊന്മണിയേട്ടനും ദിനകരേട്ടനുമൊക്കെ വഞ്ചി തുഴഞ്ഞെത്തുമ്പോഴേക്കും വെടിയിറച്ചിയും കൊണ്ട് അവർ സ്ഥലം വിട്ടിട്ടുണ്ടാകും. തോക്കുമായി
കാട്ടിനുള്ളിൽ കടന്നവരെ കണ്ടാലുടനെ അറിയിക്കണമെന്ന് ദിനകരേട്ടൻ എല്ലാവരോടും പറഞ്ഞു. നമ്മുടെ നീർത്തടത്തിലെ പക്ഷികളെ വെടിവെക്കുന്നത് കുറ്റകൃത്യമാണ്, അറിയാമോ? 6 കൊല്ലം വരെ തടവ് ശിക്ഷ കിട്ടുന്ന കുറ്റം. ബാജിക്കതറിയില്ലായിരുന്നു.
കഴിഞ്ഞ ആഴ്ച പാലത്തിന്മേൽ വെച്ച് ദിനകരേട്ടൻ ഒരു കാർ തടഞ്ഞു നിർത്തുമ്പോൾ ബാജിയും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. ദിനകരേട്ടൻ്റെ കൂടെ വേറെയും ചെറുപ്പക്കാരുണ്ടായിരുന്നു. കയ്യിലും കഴുത്തിലും തടിച്ച സ്വർണ്ണ ചെങ്ങലകളിട്ട ഒരാളും അയാളുടെ മകളുമായിരുന്നു വണ്ടിയിൽ. കണ്ടൽക്കാടുകൾ കാണാൻ വന്നതാണെന്ന് അവർ പറഞ്ഞു. ദിനകരേട്ടന് അത് ബോധ്യപ്പെട്ടില്ല. അവർ ഡ്രൈവറെ ബലമായി പിടിച്ചിറക്കി ഡിക്കി തുറപ്പിച്ചു. വെടിവെച്ച് വീഴ്ത്തിയ ചോരക്കോഴികളായിരുന്നു ഡിക്കി നിറയെ. പലതും ചത്തിട്ടുണ്ടായിരുന്നില്ല. ചിലത് കിടന്ന് പെടയുന്നുണ്ട്, ചിലത് പറന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ബാജിക്ക് സങ്കടം വന്നു. വലിയ ചുവന്ന വായുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ഒരുപാട് ചോരക്കോഴികളെ അവൻ കണ്ടൽക്കാട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കണം, ദിനകരേട്ടൻ പറഞ്ഞു. എന്തിന്? ആ യുവതി ഇംഗ്ലീഷിൽ ചോദിച്ചു. ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ദിനകരേട്ടനെ അപ്പോൾ കണ്ടു. പല്ല് ഞെരിച്ച് കണ്ണു ചുവന്ന് മുഖം കടുപ്പിച്ച് ആ യുവതിയെ രൂക്ഷമായി നോക്കുന്ന ദിനകരേട്ടനെ ഡിക്കിയിലേക്ക് ചൂണ്ടിക്കാട്ടി ദിനകരേട്ടൻ പറഞ്ഞു. ഈ ചെയ്തതിന് തന്നെ. ഞങ്ങൾക്ക് തോക്കിന് ലൈസൻസ് ഉണ്ട്. ഗംബൂട്ടും മുറിക്കാലുറയും ഇട്ട് നിൽക്കുന്ന അച്ഛൻ മകളെ പിന്നിലേക്ക് പിടിച്ചു മാറ്റി മുന്നോട്ട് വന്നു. ശല്യം ചെയ്തതിന്. ദിനകരേട്ടൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. ദിനകരേട്ടൻ അയാളോട് സംസാരിക്കാനേ പോയില്ല. പോലീസ് സ്റ്റേഷനിലേക്കല്ലാതെ ഈ വണ്ടി ഒരു ഇഞ്ചു മുന്നോട്ട് നീങ്ങില്ലെന്നും പറഞ്ഞ് രണ്ടു കൈയും വിരിച്ച് വണ്ടി തടഞ്ഞു നിന്നു. ഭാജി അഭിമാനത്തോടെ ഓർക്കുന്നു. അവനും കൈ വിരിച്ച് വണ്ടി തടഞ്ഞിരുന്നു. അപ്പോഴേക്കും കേട്ടറിഞ്ഞ് ഒരുപാട് പേർ ഓടിയെത്തി. വണ്ടി തടയാൻ ആളുകൾ പെരുകി വരുന്നത് കണ്ട് ഒടുവിൽ അച്ഛനും മകളും കീഴടങ്ങി. പോലീസുകാരോടും അവർ തട്ടിക്കേറി. വെടിവെക്കാനല്ലെങ്കിൽ പിന്നെന്തിനാ തോക്കിന് ലൈസൻസ്? ഇതിനു മുമ്പും പക്ഷിവേട്ടക്കാരെ പോലീസിൻ്റെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് ദിനകരേട്ടൻ. എന്തെങ്കിലുമൊക്കെ പഴുതുണ്ടാക്കി അവരൊക്കെ രക്ഷപ്പെട്ടിരുന്നു. ഇത്തവണ അത് നടക്കില്ല. നടപടിയെടുക്കാതെ ആരും പിരിഞ്ഞു പോകില്ല. പോലീസുകാർക്ക് വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ തിരിച്ചു വരുമ്പോൾ ദിനകരേട്ടൻ വിഷമത്തോടെ പറഞ്ഞു. കാശു വാങ്ങിച്ച് ചേരക്കോഴികൾ അടയിരിക്കുന്ന താവളങ്ങൾ കാട്ടിക്കൊടുത്തത് ആദിയിലുള്ളവർ തന്നെയാണ്. നമ്മൾ വല്ലാതെ അധപ്പതിച്ചുപോയി. പാലം കടന്ന് തിന്മകൾ വരാൻ തുടങ്ങിയെന്ന് ദിനകരേട്ടൻ സങ്കടപ്പെട്ടു. ഇത്രയധികം വെള്ളക്കൊക്കുകളെ വെടിവെച്ചിട്ടിരിക്കുന്നത് കാണുമ്പോൾ ബാജിക്കും ആ പേടി തോന്നുന്നു. അവൻ്റെ അപ്പന് പക്ഷേ ഇതൊന്നും മനസ്സിലാവില്ല. ടെൻഡുകാരോട് ദിനകരേട്ടനെ കുറ്റപ്പെടുത്തിയാണ് അപ്പൻ സംസാരിച്ചത്. മനുഷ്യന്മാര് എങ്ങനെയെങ്കിലും 4 കാശുണ്ടാക്കി കഞ്ഞി കുടിച്ച് കിടന്നോട്ടെ എന്ന് വിചാരിക്കല്ല ഒരു കോപ്പിലെ പക്ഷിപ്രേമം. വെടിവെക്കാൻ വരണവർക്കിപ്പോ ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കാനാ? അവർക്കൊരു രസം. നമ്മള് 4 എണ്ണത്തിനെ ചൂണ്ടിക്കാട്ടിക്കൊടുത്താൽ അവർ നമുക്ക് ഇത്തിരി കാശ് തരും. അതുകൊണ്ട് നമുക്കിത്തിരി അരിയോ മണ്ണെണ്ണയോ വാങ്ങാം. ആർക്കും ചെയ്തല്ലാത്ത ഒരു ഉപകാരം. വളരെ ശരി. ഇങ്ങനെയുള്ള ഒരു വലിയ ശല്യ ചേട്ടാ. അവർ തിന്നൂല്ല, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കൂല. കാറിൻ്റെ ഡിക്കിയിൽ കിടന്ന് മരണവെപ്രാളത്തോടെ പിടഞ്ഞ പക്ഷികളുടെ കണ്ണിലെ പേടി ബാജിയെ വല്ലാതെ ബാധിച്ചിരുന്നു. ഇനി ഒരിക്കലും അങ്ങനെയൊരു കാഴ്ച കാണാനുള്ള കരുത്ത് തനിക്കില്ലെന്ന് അവന് തോന്നിയിരുന്നു. അവറ്റയെ നോക്കി നിന്ന ദിനകരേട്ടൻ്റെ കണ്ണുകളിലും അതേ പേടിയും ദൈന്യവുമാണ് ബാജി കണ്ടത്. ചത്തുവിറങ്ങലിച്ച വെള്ളക്കൊക്കുകളുടെ ജഡം ബാജി തിരിച്ചും മറിച്ചും പരിശോധിച്ചു. ഒന്നിൻ്റെ ദേഹത്തും കാണില്ല വെടികൊണ്ട പാടോ ചോരയോ ഒന്നും. പിന്നെ ഇതെങ്ങനെ? വെള്ളത്തിലും ചത്തു പൊന്തി കിടക്കുന്നുണ്ട് ഒരുപാട് പക്ഷികൾ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ വെള്ളത്തിനു മീതെ മഴവില്ലിൻ്റെ നിറങ്ങളിൽ എണ്ണ പരന്ന് കിടക്കുന്നത് അവൻ കണ്ടു. വരമ്പിനോട് ചേർന്ന് ചത്തുപൊന്തിയ മീൻ അരപ്പി വരമ്പിനോട് ചേർന്ന് ചത്തുപൊന്തിയ ചെമ്മീനുകളുടെ വിളറിയ ഒരു നിര ചതിച്ചു. അവൻ ചുറ്റും നോക്കി. കണ്ണെത്തുന്നിടത്തൊന്നും ആരുമില്ല. നെഞ്ചു കലക്കി. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നേരത്തെ കാടിനു മുകളിൽ അവൻ കണ്ടിരുന്ന കാർമേഘം പരന്ന് ആകാശം മുഴുവൻ മൂടിയിരിക്കുന്നു. നേരം വെളുക്കാതെ നോക്കാനെന്നോണം പിന്നെയും പിന്നെയും കയറി വരികയാണ് മേഘങ്ങൾ കാടിൻ്റെ മറവിൽ നിന്ന്. നഞ്ചു കലക്കി. കുഞ്ഞിമാധവമ്മയുടെ പൊക്കാളിപ്പാടത്ത് നഞ്ചു കലക്കി. ഉറക്കെ വിളിച്ചുകൊണ്ട് അവൻ തിരിച്ചോടി. എന്താടാ ബാജി? മാർക്കോസ് അയാളുടെ വീട്ടുമുറ്റത്ത് നിന്ന് വിളിച്ചു ചോദിച്ചു. നഞ്ചു കലക്കി മാർക്കോസേട്ടാ, ചെമ്മീൻ ചത്തു പൊന്തിയിട്ടുണ്ട്. ബാജി കിതച്ചു. ക്ഷണനേരം കൊണ്ട് ദേശം മുഴുവൻ കുഞ്ഞിമാധവമ്മയുടെ പൊക്കാളിക്കണ്ടത്തിലെത്തി.
എത്ര വലിയ വഞ്ചനയാണ് കൊമ്പൻ ജോയ് ദേശക്കാരോട് ചെയ്തിരിക്കുന്നതെന്ന് അവർ കണ്ടു. വിഷുവിൻ്റെ തലേന്ന് കെട്ടുകലക്കാണ്. എല്ലാവരും അതിൻ്റെ ഉത്സാഹത്തിലായിരുന്നു. കാപ്പുകലക്കിന് മുമ്പ് ചതിപ്പണി ചെയ്യരുത്. നിലം കരാറ് കൊടുക്കുമ്പോൾ കുഞ്ഞിമാധു കർശനമായി പറഞ്ഞിരുന്നു. മീനം 30 കാപ്പ് കലക്കായിരിക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്നിട്ടിതാ മീനം 28 രാവിലെ നഞ്ച് കലക്കിയ ചെമ്മീൻ കണ്ടമാണ് അവർ കാണുന്നത്. കാലാവധി തീരുന്നതിന് മുമ്പ് ശേഷിച്ച മീനൊക്കെ തൂത്തുവാരിക്കൊണ്ടുപോകാനുള്ള അടവാണ്. കാപ്പുകലക്കിന് ദേശക്കാർ വരുമ്പോൾ ഒന്നും ബാക്കിയുണ്ടാവില്ല. ഇങ്ങോട്ട് വരട്ടെ ചതിയന്മാര്, കണ്ടത്തിൽ തൊടിയിക്കില്ല ഞങ്ങള്. കൊമ്പനും പണിക്കാരും വരുന്നതും കാത്ത് ആളുകൾ വരമ്പത്ത് നിരന്നു. എന്തിനും തയ്യാറായിട്ടുള്ള നിൽപ്പാണ്. കീഴ്വഴക്കം തെറ്റിച്ചോനൊന്നും ആദിയിൽ നിന്ന് വെറുതെ പോയിട്ടില്ല. ഇത് നഞ്ചല്ലാട്ടോ. ചത്ത മീനുകളെ മണപ്പിച്ചു നോക്കി വേലായത്തൻ പറഞ്ഞു. പിന്നെ മണ്ണെണ്ണിയ? ശങ്കരൻ ചോദിച്ചു. തോന്നണില്ല, അതിലും കൂടി എന്തോ സാധന. വേലായുധൻ വീണ്ടും വീണ്ടും മീനുകളെ മണപ്പിച്ചു നോക്കി. തല കുടഞ്ഞു, മൂക്ക് ചീറ്റി. എൻ്റെ അമ്മോ, ശ്വാസം മുട്ടുന്നു. അതോടെ എല്ലാവരും മാറി മാറി പരിശോധിക്കാൻ തുടങ്ങി. നഞ്ചല്ല, മണ്ണെണ്ണയുമല്ല. അവർക്കൊരു പിടിയും കിട്ടിയില്ല. നഞ്ച് കലക്കൽ സാധാരണയാണ്. ചില ഭക്കോ പിണ്ണാക്ക് കലക്കിയൊഴിക്കും. ഐ റിപ്പീറ്റ്, ചിലർ ഭക്കോ പിണ്ണാക്ക് കലക്കിയൊഴിക്കും. ഏതോ വിഷക്കായയിൽ നിന്നുണ്ടാക്കുന്നതാണ്. മീനുകൾ മയങ്ങും. കണ്ണു മങ്ങി വരമ്പിനരികിൽ അടിയുന്ന മീനുകളെ കൂട്ടത്തോടെ തൂത്തുവാരാൻ ഒരു അധ്വാനവും വേണ്ട. പക്കോ പിണ്ണാക്കിന് പകരം കുമ്മായം കലക്കി ഒഴിക്കുന്നവരുമുണ്ട്. അപ്പോഴും മീനുകൾ മയങ്ങും. ചെമ്മീൻ കെട്ടിൽ ഒരു പൊടിമീനും അവശേഷിക്കരുതെന്ന ആർത്തിയോടെ മണ്ണെണ്ണ കലർത്തുന്നതും പതിവാണ്. മണ്ണെണ്ണപ്പാട്ടയിൽ ഇഷ്ടിക ഇട്ടുവെക്കും. മണ്ണെണ്ണ കുടിച്ച ചീർത്ത ഇഷ്ടികകൾ എടുത്ത് കണ്ടത്തിലിടും. അടിയിൽ നിന്ന് പതുക്കെ പതുക്കെ പരന്ന് നിറഞ്ഞ് മണ്ണെണ്ണ മുകൾ പരപ്പിലെത്തുമ്പോഴേക്കും മീനുകൾക്ക് ശ്വാസം മുട്ടിപ്പൊന്തി വന്ന് വരമ്പിനരികിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങും. പക്ഷേ കൊമ്പൻ ജോയിയുടെ ചെമ്മീൻ കെട്ടിൽ മണ്ണെണ്ണയുമല്ല ഉപയോഗിച്ചിട്ടുള്ളത്. മാർക്കോസിന് മാത്രം ഒരു സംശയം തോന്നി. ഇത് എൻഡോസൾഫാൻ അല്ലേ? ആദ്യ ദേശം ഒരു നടുക്കത്തോടെയാണത് കേട്ടത്. കാപ്പുകലക്കിന് മുമ്പ് എൻഡോസൾഫാൻ ഒഴിച്ച് അരിച്ചു പെറുക്കി ഉള്ള മീനെല്ലാം പിടിച്ചെടുക്കുന്നതിൻ്റെ പേരിൽ പുറത്തൊക്കെ ഒരുപാട് വഴക്ക് നടക്കുന്നുണ്ട്. ആദിയിൽ പക്ഷേ ആദ്യമായിട്ടാണ് വെള്ളത്തിൽ എൻഡോസൾഫാൻ കലർത്തുന്നത്. വെറുതെയല്ല ഇത്ര കണ്ടമാനം കൊക്കുകൾ ചത്തത്, വേലായുധൻ പറഞ്ഞു. കൊമ്പൻ ജോയ് മുമ്പും പല സ്ഥലത്തും ഇതുപോലെ വെള്ളം നാശാക്കിയിട്ടുണ്ട്. കെട്ടുകലക്ക് ദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവകാശമാണ്. വിഷുവിൻ്റെ തലേന്ന് ആദിയിൽ നിന്ന് കിട്ടുന്ന ആദായത്തിലാണ് അവരുടെ പ്രതീക്ഷ. കോൺട്രാക്ടർ എത്ര വാരിക്കൊണ്ടുപോയാലും അവർക്കുള്ളത് കാത്തു വെച്ചിട്ടുണ്ടാവും അവരുടെ മണ്ണും വെള്ളവും. കലക്കിയത് എൻഡോസൾഫാൻ ആണെങ്കിൽ ഒരു പൊടി മീൻ ബാക്കിയുണ്ടാവില്ല, മാർക്കോസ് പറഞ്ഞു. പക്ഷികളുടെയും മീനുകളുടെയും ആ ശവപ്പറമ്പിൽ അവർ ക്ഷുഭിതരായി കാത്തുനിന്നു. കൊമ്പൻ വല വീശാൻ വരട്ടെ, അവനെ ഈ വരമ്പത്ത് ചവിട്ടാൻ അനുവദിക്കില്ല. അപ്പോ കെട്ടുകലക്കുണ്ടാവില്ലേ മാർക്കോസേട്ടാ? ബാധി ചോദിച്ചു. എൻഡോസൾഫാൻ ആണെങ്കിൽ ആ മീൻ പിന്നെ തിന്നാൻ കൊള്ളില്ലടാ. വല്ല മാറാരോഗം വന്ന് ആളുകൾ ചാവും. ബാജിക്ക് വലിയ നിരാശ തോന്നി. എല്ലാ ഉത്സാഹവും പോയി. തൊപ്പിക്കുട നിറയെ മീൻ കിട്ടിയില്ലെന്നത് പോട്ടെ. വിഷുവിൻ്റെ തലേന്ന് കാപ്പുകലക്കില്ലാതാവുന്നത് അവൻ ആലോചിക്കാൻ കൂടി വയ്യ. ആണും പെണ്ണും കുട്ടികളും കൂടി ഒന്നിച്ച് വല വീശാനിറങ്ങുന്ന വലിയൊരു ഉത്സവമാണിത്. പുറത്തുനിന്നും വരും ഒരുപാട് ആളുകൾ. കഴിഞ്ഞ കാപ്പുകലക്കിന് സിദ്ധവും ബാജിയും കൂടി 10 ചെമ്മീനാണ് വലിച്ചു കയറ്റിയത്. എൻഡോസൾഫാൻ തളിച്ച മീൻ തിന്നാൻ പാടില്ലെന്ന് മാർക്കോസ് പറഞ്ഞു. അപ്പോൾ കൊമ്പൻ ജോയ് എൻഡോസൾഫാൻ ഒഴിച്ച് കലക്കി പിടിച്ച മീനൊക്കെ എന്തിനുള്ളതാണ്? തിന്നാനല്ലെങ്കിൽ പിന്നെ എന്തിനു മീൻ പിടിക്കണം? നീ പോയി കുഞ്ഞിമാധവമ്മേനെ കൂട്ടിക്കൊണ്ടു വാ, മാർക്കോസ് പറഞ്ഞു. കുഞ്ഞിമാധുവിൻ്റെ 5 പൊക്കാളി നിലം മുഴുവനും വിഷം കുടിച്ച് ചത്ത് ചീർത്ത നീല നിറമായി കിടക്കുന്നു. ഇനി അതിൽ എങ്ങനെ പൊക്കാളി നെല്ല് കൃഷി ചെയ്യും? ആകാശം കനത്തും ഇരുണ്ടും നിൽക്കുകയാണ്. ആദ്യത്തെ മഴത്തുള്ളി ബാജിയുടെ മൂക്കിൻതുമ്പത്ത് വീണുകഴിഞ്ഞു. കുഞ്ഞിമാധുവമ്മയെ വിളിക്കാൻ തോണി തുഴഞ്ഞു പോകുമ്പോൾ ബാജിക്ക് പാട്ടൊന്നും പാടാൻ തോന്നിയില്ല. കൊമ്പൻ ജോയ് വെള്ളത്തിൽ വിഷം കലക്കുമ്പോൾ കുഞ്ഞിമാധു ഒരു ദുസ്വപ്നം കണ്ടു കിടക്കുകയായിരുന്നു. ചെമ്മീൻ കെട്ടിൻ്റെ മീതയുണ്ട് കുമാരൻ വന്നു നിൽക്കുന്നു. ഈ 5 നിലം നീ എനിക്ക് വിറ്റോ കുഞ്ഞിമാധുവോ? കുമാരൻ പറഞ്ഞു. വിളഞ്ഞ പൊക്കാളിപ്പാടത്തിൻ്റെ സുഗന്ധത്തിൽ മുങ്ങിമയങ്ങി നിൽക്കുകയായിരുന്നു കുഞ്ഞിമാധു. അവൾക്കപ്പോൾ വയസ്സ് 16. തെളിഞ്ഞ വെള്ളത്തിന് അവളുടെ സുഗന്ധം. കൊച്ചുമീനുകൾ അവൾക്കു ചുറ്റും ഓടിക്കളിച്ചു. നെന്മണി കൊത്താനെത്തുന്ന കിളികൾ അവളുടെ തോളിൽ വന്നിരുന്നു. കുഞ്ഞിമാധവും കിളികളും മീനുകളും കുമാരനെ കണ്ട് പേടിച്ചു. ഇത്രയ്ക്ക് സുന്ദരിയാണോ നീ കുഞ്ഞിമാധു? മുഴുത്ത പെണ്ണെ, ഞാൻ എന്തിനാ നിന്നെ വിട്ടുപോയത്? ലോകം മുഴുവൻ ചുറ്റിയിട്ടും നിന്റെ പോലൊരു നിറഞ്ഞ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞിമാധു. കുമാരൻ ആർത്തിയോടെ കൈനീട്ടി. കുഞ്ഞിമാധു രുധിര മഹാകാളിയായി. എൻ്റെ മണിലെ കൈ തൊട്ട നിന്റെ കൈ ഞാൻ വെട്ടിയെടുക്കും കുമാരാ.